പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷ ഭാഗ്യങ്ങളിൽ അവസാനത്തേതാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ പൊതുവെ നമ്മൾ അഷ്ടഭാഗ്യങ്ങളെന്ന് പറയും. അതിൽ എട്ടാമത്തേതാണ് ഇന്ന് നമ്മൾ പഠിക്കുക. ആ അഷ്ടഭാഗ്യങ്ങളുടെ അവസാനം എല്ലാത്തിനെയും കൂടി സമാഹരിച്ചുകൊണ്ട് ഒൻപതാമത്തെ ഒരു ഭാഗ്യം കൂടി മത്തായിയുടെ സുവിശേഷത്തിൽ കാണും. അത് ലൂക്കായിലും ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആദ്യമേ നമ്മൾ രണ്ട് സുവിശേഷങ്ങളിൽ നിന്നും ആ ഭാഗം വായിക്കും. അതിനുശേഷം നമുക്കതിനെക്കുറിച്ച് അല്പസമയം വിചിന്തനം ചെയ്യാം. മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാമത്തെ അധ്യായം 10 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. നീതിക്കു വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. ഒരേ ആശയമാണ് അവതരിപ്പിക്കുന്നത്, പീഡനം. യേശുവിൻ്റെ ശിഷ്യന്മാർ നേരിടാൻ പോകുന്ന പീഡനത്തെക്കുറിച്ച്, ആ പീഡനത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച്, ആ പീഡനങ്ങൾ എങ്ങോട്ട് നയിക്കുന്ന ലക്ഷ്യത്തെക്കുറിച്ചൊക്കെ യേശു വളരെ വ്യക്തമായി മുന്നറിയിപ്പ് നൽകുകയാണ്. ആദ്യത്തേത് പൊതുവേ കണ്ട ആദ്യ 7 അഷ്ടഭാഗ്യങ്ങളെപ്പോലെ തന്നെ ഒരു പൊതുവായ അവതരണ രീതിയാണ്. നീതിക്കു വേണ്ടി പീഡനമേൽക്കുന്നവർ, അതാര് തന്നെയാവട്ടെ, അവരെല്ലാവരും ഭാഗ്യവാന്മാർ എന്ന് പറയും. നീതിക്കു വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ. അതിനുശേഷം യേശു അല്പം കൂടി വിശദമായി വ്യക്തമാക്കുകയാണ്, എന്നെ പ്രതി മനുഷ്യ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോൾ നീതിക്കു വേണ്ടിയുള്ള പീഡനം യേശുവിന് വേണ്ടിയുള്ള പീഡനമായി മാറുകയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ ഇതിന് സമാന്തരമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ലൂക്കായുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ 22-23 വാക്യങ്ങളാണ് ഈ പീഡനത്തെക്കുറിച്ച് പറയുന്നത്. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിക്കുകയും പുറംതള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ, സന്തോഷിച്ച് കുതിച്ചു ചാടുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോടും ഇപ്രകാരമാണ് പ്രവർത്തിച്ചത്. അപ്പോൾ രണ്ട് സുവിശേഷങ്ങളിലും എടുത്തു പറയുന്ന ഒരു വലിയ കാര്യമാണ്, യേശുവിൻ്റെ അനുയായികൾ പീഡനമേൽക്കേണ്ടി വരും. അത് നീതിക്ക് വേണ്ടിയുള്ള പീഡനമാകും. ആ പീഡനം യേശു മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട്. ആ പീഡനം മനസ്സ് തളർന്നു പോകാനോ തകർന്നു പോകാനോ ഒരിക്കലും ഇടയാവരുത്. സന്തോഷമായിരിക്കണം ഈ പീഡനത്തിൽ അനുഭവിക്കേണ്ടത്. ഈ ഒരു സുവിശേഷ ഭാഗ്യമാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. ആദ്യമേ നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് ഒരു ക്രൈസ്തവൻ പീഡനത്തിനിരയായിത്തീരുക? എന്തേ സ്നേഹം മാത്രം പ്രസംഗിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും എല്ലാ മനുഷ്യരെയും സഹോദരങ്ങളായി കാണുകയും എല്ലാവർക്കും അതിലേറ്റവും പാവപ്പെട്ടവർക്കും വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന മനുഷ്യനെ എന്തുകൊണ്ടും മറ്റുള്ളവർ വട്ടമിട്ട് നോട്ടമിട്ട് പീഡിപ്പിക്കുന്നു, നശിപ്പിക്കുന്നു? ഈ ചോദ്യം എന്നും പ്രസക്തമാണ്, ഇന്ന് ഏറ്റവും കൂടുതൽ പ്രസക്തമായിരിക്കുന്നു. കാരണം നമ്മുടെ നാട്ടിൽ പോലും ക്രൈസ്തവർ പല സാഹചര്യങ്ങളിലും പീഡിപ്പിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒറ്റപ്പെട്ട സംഭവങ്ങളായി തള്ളിക്കളയാൻ പറ്റാത്ത രീതിയിലാണ് അടുത്ത കാലത്തെ സംഭവങ്ങൾ നമ്മൾ കാണുക. ജീപ്പിലിട്ട് ചുട്ടുകൊന്ന സ്റ്റൈൽസ് എന്ന ഓസ്ട്രേലിയൻ മിഷണറിയും അദ്ദേഹത്തിൻ്റെ 2 മക്കളും മാത്രമല്ല നമ്മുടെ മുമ്പിലുള്ളത്. ബസ്സിൽ വെച്ച് പരസ്യമായി 50-ൽ പരം കുത്തുകൾ ഏൽപ്പിച്ച് കൊന്നുകളഞ്ഞ റാണി മരിയയും മാത്രമല്ല, അതുപോലെ ഒരുപാട് സംഭവങ്ങൾ സിസ്റ്റേഴ്സ്, അച്ഛന്മാർ, മറ്റ് അൽമായ പ്രവർത്തകർ അതിദാരുണമായ വിധത്തിൽ കൊല ചെയ്യപ്പെട്ട സംഭവങ്ങൾ നമ്മുടെ നാട്ടിലും ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് ക്രൈസ്തവനെ സംബന്ധിച്ച് പുത്തരിയല്ല. ക്രൈസ്തവ ജീവിതം ആരംഭം മുതലേ, യേശു ക്രിസ്തു മുതൽ ഇങ്ങോട്ട് 1-ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെ ക്രൈസ്തവൻ പീഡനങ്ങളേറ്റ് വന്നവനാണ്. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ തന്നെ മാതൃക പിന്തുടരുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ കാരണം? അത് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. യേശുവാണ് തുടക്കം കുറിച്ചത് നമുക്കറിയാം. എല്ലാ ക്രൈസ്തവരും വളരെ ആദരവോടുകൂടി പൂജിക്കുന്ന ഒരു അടയാളമാണ് കുരിശ്. പക്ഷേ കുരിശ് നമുക്കറിയാം വലിയൊരു അവഹേളനത്തിൻ്റെ, വലിയ ഒരു കുറ്റവാളിയെ കൊല ചെയ്യുന്നതിൻ്റെ അടയാളമായിരുന്നു. ഒളിച്ചോടുന്ന അടിമകൾക്കും രാജ്യത്തിനെതിരെ കലാപം നടത്തുന്ന കലാപകാരികൾക്കുമൊക്കെ റോമക്കാർ വിധിച്ചിരുന്ന ശിക്ഷയാണ് കുരിശുമരണം. അതുകൊണ്ട് തന്നെ ഈ ക്രൂശിതനെ കുറിച്ച് പ്രസംഗിക്കുക എളുപ്പമായിരുന്നില്ല ശിഷ്യന്മാർക്ക്. റോമാ സാമ്രാജ്യത്തിൻ്റെ സിറിയൻ പ്രവിശ്യയുടെ ഒരു ഭാഗമായ പലസ്തീനായിൽ റോമൻ പ്രൊക്യൂറേറ്റർ മരണശിക്ഷ വിധിച്ച് കുരിശു തറച്ച് കൊന്ന ഒരു വ്യക്തിയാണ് യേശു. ആ യേശുവിലാണ് സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുക. ആ യേശുവിൽ നിന്നാണ് ക്രിസ്തു മതവും ആരംഭിക്കുക. തുടക്കം മുതലേ ഈ പീഡനത്തിലാണ്. എന്താണിതിന് കാരണം? യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വാഗ്ദാനം ചെയ്തു മറ്റൊന്നുമല്ല. ഒരു തരത്തിലും ഒരു വിജയം പ്രതീക്ഷിക്കുന്ന നേതാക്കന്മാർ പറയുന്ന കാര്യങ്ങളല്ല യേശു പറയുന്നത്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവന് എന്തൊക്കെയാണ് കിട്ടാൻ പോകുന്നത് എന്ന് യേശു പറയും. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരണം. ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ ശിഷ്യനുമായിരിക്കും. പക്ഷേ ഗുരുവിന് ലഭിച്ചത് ഈ കുരിശാണെങ്കിൽ ശിഷ്യന് ലഭിക്കുന്നത് അതിനേക്കാൾ കുറഞ്ഞതൊന്നും ആയിരിക്കുകയില്ല. നമുക്കറിയാം, ക്രൈസ്തവ സമൂഹത്തിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ 300 കാലം അതികഠിനമായ പീഡനങ്ങളിലൂടെ കടന്നു വന്ന ഒരു സമൂഹമാണ് ക്രൈസ്തവർ. ലക്ഷക്കണക്കിന് രക്തസാക്ഷികളുണ്ട് ഈ ക്രൈസ്തവ സഭയിൽ. നീറോയുടെ കാലത്ത് മാത്രമല്ല പീഡനം ഉണ്ടായത്, അതിനു മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു. യേശുവിനെ കുരിശി തറച്ചു കൊന്നവരുടെ അനുയായികൾ യേശുവിന് ശിഷ്യന്മാരെയും തിരഞ്ഞു പിടിച്ച് കൊല്ലുന്നതായി നമ്മൾ കാണും. 30 യേശുവിൻ്റെ മരണം. 36 ജെറൂസലത്ത് വെച്ച് ആദ്യത്തെ ശിഷ്യൻ കൊല്ലപ്പെട്ടു. കല്ലെറിഞ്ഞു കൊല്ലുകയായിരുന്നു സ്റ്റീഫനെ. ആ സ്റ്റീഫനെ കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട് മുൻകൈയെടുത്ത സാവൂൾ എന്ന ഒരു യുവ തീവ്രവാദി യഹൂദൻ, അദ്ദേഹത്തിനാണ് ദൈവം മാനസാന്തരപ്പെടുത്തി. യേശു ക്രിസ്തു ദമാസ്കസിലേക്കുള്ള വഴിയിൽ അവൻ സാവൂൾ എന്ന പേര് മാറ്റി പൗലോസ് എന്ന പേരായി പോൾ. ഇനി അങ്ങോട്ട് ആ ശിഷ്യൻ്റെ ജീവിതത്തിലും ഇതുതന്നെ സംഭവിക്കും. ഡമാസ്കസിൽ വെച്ച് അദ്ദേഹത്തെ പിടികൂടി കൊല്ലാനായിട്ട് ആളുകൾ കാവലിരുന്നു. വളരെ സാഹസികമായൊരു കൊട്ടയിലാണ് അദ്ദേഹം കോട്ടയ്ക്ക് പുറത്തേക്ക് കടന്നത്. അതിനുശേഷം അയാൾ പോയെടുത്തെല്ലാം പീഡനങ്ങൾ അദ്ദേഹത്തെ നേരിട്ടിരുന്നു. ജെറൂസലത്ത് വെച്ച് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അവിടെ നിന്ന് ഒളിച്ചോടി അദ്ദേഹം തൻ്റെ നാട് ടാർസസിലേക്ക് പോയി. പിന്നെ സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചപ്പോൾ അദ്ദേഹം നേരിട്ട അനുഭവങ്ങൾ അപ്പസ്തോല പ്രവർത്തനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചെല്ലുന്നിടത്തെല്ലാം പീഡനങ്ങൾക്കിരയായിത്തീരുന്ന പൗലോസ്. ആ പൗലോസിൻ്റെ ജീവിതത്തെക്കുറിച്ച് വളരെ ചുരുക്കമായി കൊരിന്ത്യർക്കെഴുതിയ 2 11 അധ്യായം 16-29 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അത് 2 വാക്യം മാത്രം ഞാൻ പറയട്ടെ. 24-25 വാക്യങ്ങൾ. 5 പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് ഒന്നു കുറയെ 40 വീതം ഞാൻ കൊണ്ടു. 3 പ്രാവശ്യം വടികൊണ്ടടിക്കപ്പെട്ടു. 1 കല്ലെറിയപ്പെട്ടു. ഇതെല്ലാം യേശുവിനെ ഏറ്റുപറഞ്ഞതിൻ്റെ പേരിലുണ്ടായതാണ്. ലിസ്ത്രായിൽ വെച്ച് അദ്ദേഹത്തെ ദൈവമായ ആരാധിക്കാൻ വന്ന് ജനങ്ങളോട് പറഞ്ഞു, ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ, കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും ഉണ്ടാക്കിയതൊന്നും ദൈവമല്ല, ഇത് വിഗ്രഹങ്ങൾ മാത്രമാണ്, നിർജ്ജീവ വസ്തുക്കൾ, ചേതനയില്ലാത്ത വസ്തുക്കൾ. നിങ്ങൾ ആരാധിക്കേണ്ടത് ഈ വിഗ്രഹങ്ങളെയല്ല, കേവലം മനുഷ്യനായ എന്നെയുമല്ല, ദൈവത്തെയാണ്. ദൈവമായി ആരാധിക്കാനായിട്ട് പൂമാലയുമായി അർപ്പിക്കാൻ കാളയുമായി വന്ന ലിസ്ത്ര നിവാസികൾ അവസാനം പൗലോസിനെ കല്ലെറിയുകയായിരുന്നു. ആദ്യത്തെ കല്ലേറ് അവിടെയാണ് നടന്നത്. കല്ലേറുകൊണ്ട് മരിച്ചു എന്ന് വിചാരിച്ച പൗലോസിനെ പട്ടണത്തിന് വെളിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടാണ് അവർ പോയത്. ഇത് പൗലോസിന് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെട്ടു. അതുപോലെ അനേകം ശിഷ്യന്മാർ. എന്താണ് ഇതിൻ്റെ കാരണം? എന്തേ യേശുവിൻ്റെ ശിഷ്യന്മാരും യേശുവും പീഡിപ്പിക്കപ്പെടുന്നു? അവർ ഒരു തരത്തിലും അക്രമകാരികളാണെന്ന് ആരും പറയില്ല. നീറോ ചക്രവർത്തി ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ആ കൽപ്പന ഇപ്രകാരമായിരുന്നു: ക്രിസ്ത്യാനി ആയിരിക്കുക നിയമവിരുദ്ധമാണ്. ഇറ്റ് ഇസ് എ ക്രൈം ടു ബി എ ക്രിസ്ത്യൻ. ക്രിസ്ത്യാനി ആയിരിക്കുക അതിൽ തന്നെ കുറ്റകരമാണ്. ഇന്ന് പലരും പല രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ പല സ്റ്റേറ്റുകളിലുമൊക്കെ കൊണ്ടുവരുന്ന നിയമമാണ്, മതം മാറ്റാൻ പാടില്ല, മതം മാറാൻ പാടില്ല. ആരാണ് മറ്റൊരാളെ മതം മാറ്റുക? എന്താണ് ഇതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത്? ഒരാൾ ക്രിസ്ത്യാനിയായി, അല്ലെങ്കിൽ യേശുവിനെ ക്രിസ്തുവായി, രക്ഷകനായി, ദൈവമായി ഏറ്റുപറഞ്ഞുകൊണ്ട് എന്താണ് സംഭവിക്കുക? സംഭവിക്കുന്നത് ആ വ്യക്തിയിലുണ്ടാകുന്ന മാറ്റമാണ്. ആ വ്യക്തി കുറ്റവാളിയായി തീരുകയല്ല, എല്ലാവരെയും സ്നേഹിക്കുന്നവരായി മാറുകയാണ്. അവൻ തൻ്റെ തന്നെ ആത്മാവസ്ഥയെക്കുറിച്ച്, തൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച്, അവകാശങ്ങളെക്കുറിച്ച്, ദൈവവുമായുള്ള തൻ്റെ ബന്ധത്തെക്കുറിച്ച് അവബോധമുള്ളവനായി തീരുകയാണ്. മറ്റു പ്രത്യേക ശാസ്ത്രങ്ങളും മതങ്ങൾ ചിന്തകളും അവൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്ന ആ അഥമ വികാരങ്ങൾ അഥവാ അപകർഷത ബോധം അവൻ നഷ്ടപ്പെടുകയായി. ഞാനും മറ്റെല്ലാ മനുഷ്യരെയും പോലെ ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ്, ദൈവത്തിൻ്റെ പ്രിയ മകനാണ് അല്ലെങ്കിൽ മകളാണെന്നുള്ള അവബോധമാണ് ഒരാൾ യേശുവിനെ സ്വീകരിക്കുമ്പോഴുണ്ടാവുക. അതിലൂടെ വ്യക്തിയുടെ മഹത്വം ഉദ്ഘോഷിക്കപ്പെടുന്നു, പ്രഘോഷിക്കപ്പെടുന്നു. എല്ലാ മനുഷ്യരും തുല്യരാണെന്നുള്ള അവബോധത്തിലേക്ക്, എല്ലാവരും സഹോദരങ്ങളാണെന്നുള്ള ബോധ്യത്തിലേക്ക് കടന്നു വരുന്നു. തുല്യരാണെങ്കിൽ, തുല്യ മഹത്വമുള്ളവരാണെങ്കിൽ, സഹോദരങ്ങളാണെങ്കിൽ തുല്യ അവകാശമുള്ളവരുമാണ്. അങ്ങനെ വരുമ്പോൾ യേശുവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സമൂഹം അവിടെ ഉച്ച നീചത്വം ഉണ്ടാവാൻ പാടില്ല. അവിടെ സവർണനെന്നും അവർണെന്നുള്ള വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. അവിടെ സ്വജാതിയെന്നോ വിജാതിയെന്നോ പുറജാതിയെന്നോ ഉള്ള വ്യത്യാസം ഉണ്ടാവില്ല. അവിടെ എല്ലാവരും തുല്യരായിരിക്കും. എല്ലാ മനുഷ്യരും തുല്യർ, എല്ലാവരും തുല്യ സഹോദരങ്ങളായി തീരുന്നിടത്ത് പിന്നീട് ഒരു സാമ്രാജ്യത്വത്തിന്, ഒരു ആധിപത്യത്തിന് സ്ഥാനമുണ്ടാവില്ല. മനുഷ്യനെ അടിമയാക്കി വെച്ചുകൊണ്ടിരിക്കാൻ ഈ ക്രിസ്തീയ ചിന്താഗതി ഒരിക്കലും അനുവദിക്കുകയില്ല. നമുക്കറിയാം, യേശു യാതൊരു കലാപത്തിനും ഒരിക്കലും വെടിമരുന്നിട്ടില്ല, വഴിതെളിച്ചില്ല. യേശു തന്നെ പറഞ്ഞു, വാളെടുക്കുന്നവൻ വാളാൽ മരിക്കും, വാൾ തൻ്റെ ഉറയിലിടൂ. യേശു ഒരിക്കൽ പറഞ്ഞു, വാസ്തവത്തിൽ വാളില്ലാത്തവൻ ഉടുപ്പ് വിറ്റ് വാൾ വാങ്ങട്ടെ. പക്ഷെ അത് ഇരുമ്പ് കൊണ്ടുള്ള വാൾ ഒരു കലാപത്തിന് വേണ്ടി ഒരുക്കം ആയിരുന്നില്ല ഉദ്ദേശിച്ചത്. ദൈവത്തിൻ്റെ വചനമാകുന്ന വാളെടുക്കാനാണ് യേശു ആവശ്യപ്പെടുക. വിശ്വാസം, പ്രത്യാശ, ദൈവവചനം, ഇതൊക്കെയാണ് യേശു നൽകിയ ഉപകരണങ്ങൾ. ഈ വിശ്വാസത്തിൽ, യേശുവിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം ഉറച്ചു നിന്നുകൊണ്ട് മനുഷ്യനെ സഹോദരങ്ങളായി സ്വീകരിച്ചുകൊണ്ട് സ്വയം ത്യജിക്കാൻ സന്നദ്ധമാകുന്ന ഒരു മനോഭാവത്തിനാണ് യേശു ആഹ്വാനം ചെയ്തത്. പക്ഷേ അങ്ങനെ ഒരു ആഹ്വാനം സ്വീകരിക്കുന്ന വ്യക്തികൾ വാളുറയിലിടുകയാണെങ്കിൽ പിന്നെ പടയാളിക്ക് ഇവിടെ സ്ഥാനം. യുദ്ധം ചെയ്യാൻ വിസമ്മതിക്കുന്ന പടയാളിയെ കൊണ്ട് ഏതു രാജാവിന് നാട് പിടിച്ചടക്കാൻ സാധിക്കും? യേശു പറയും, പിടിച്ചടക്കേണ്ട, ആരുമാരെയും പിടിച്ചടക്കരുത്. ഒരുവൻ മറ്റൊൻ്റെ മേൽ ആധിപത്യം അടിച്ചേൽപ്പിക്കരുത്. നിങ്ങളെല്ലാവരും ദൈവത്തിന് മുമ്പിൽ തുല്യരാണ്. ഈ മനോഭാവമാണ് റോമാ സാമ്രാജ്യത്തിന് ഒരിക്കലും സ്വീകാര്യമല്ലാതിരുന്നത്. യേശുവിൻ്റെ കാലത്തിലാണ് 120 ലീജിയൻ ഉണ്ടായിരുന്നു പടയാളികൾ. ഒരു ലീജിയൻ എന്ന് പറഞ്ഞാൽ 15,000 പടയാളികൾ ഉൾക്കൊള്ളുന്നതാണ്. അങ്ങ് ഗ്രേറ്റ് ബ്രിട്ടൻ മുതൽ, ഇംഗ്ലണ്ട് മുതൽ ഇങ്ങ് യൂഫ്രട്ടീസ് നദി വരെ, അഥവാ ഇന്നത്തെ ബാഗ്ദാദ് വരെയൊക്കെ നിറഞ്ഞു നിന്ന, യൂഫ്രട്ടീസ് നദി മുതൽ അറ്റ്ലാന്റിക് സമുദ്രം വരെ, ഇംഗ്ലണ്ട് മുതൽ ഈജിപ്ത് വരെ, മധ്യതിരണ്ടാഴ്ച ചുറ്റുമുള്ള പ്രദേശങ്ങൾ മുഴുവനും നിറഞ്ഞു നിന്ന ആ വലിയ സാമ്രാജ്യത്തെ പിടിച്ചു നിർത്തിയിരുന്നത് റോമൻ സൈന്യമാണ്. 120 ലീജിയൻസ് ഉള്ള റോമൻ സൈന്യം. റോമാ ചക്രവർത്തിയുടെ കൽപ്പനയനുസരിച്ച് ലെഗേറ്റ്സ് എന്ന് പറയുന്ന നേതാക്കന്മാർ പട്ടാളത്തിൻ്റെ ശക്തിയോടുകൂടി അടക്കി ഭരിച്ചിരുന്ന ഈ സാമ്രാജ്യത്തിലേക്ക് കടന്നു വരുന്നത് യേശുവിൻ്റെ ഈ ചൈതന്യം ഒരു വെടി ഉണ്ട പോലെ. വാള് അതിൻ്റെ ഉറയിലിടുക. വാളെടുക്കുന്നവൻ വാളാൽ മരിക്കും. പടയാളികളെല്ലാം വാളുറയിലിട്ടാൽ പിന്നെ പിന്നെ എങ്ങനെ പട നടക്കും? എങ്ങനെ സാമ്രാജ്യം പിടിച്ചു നിൽക്കും? നിങ്ങളെല്ലാവരും തുല്യരാണ്. ഒരാൾ മറ്റൊരാളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ പാടില്ല എന്ന് പറയുന്നിടത്ത് എവിടെ രാജാധികാരം നിലനിൽക്കും? എല്ലാ മനുഷ്യരും തുല്യരായി കാണുന്നിടത്ത് എവിടെ അധികാരമുണ്ടാവും? അധികാരം യേശു പഠിപ്പിച്ചു സേവനമാണ്. അപ്പോൾ യേശു തന്നെയാണ് വാസ്തവത്തിൽ ഈ പീഡനത്തിന് വഴിതെളിച്ചതെന്ന് പറയാം. യേശുവിൻ്റെ മനോഭാവം, യേശുവിൻ്റെ ചൈതന്യം, യേശുവിൻ്റെ പ്രബോധനം, അത് സ്വീകരിച്ചു മാനസാന്തരപ്പെടാൻ സന്നദ്ധരാകാത്തവർ, അത് സ്വീകരിക്കുന്നവർ തീർച്ചയായിട്ടും തള്ളിപ്പറയും. ആ തന്നെയുമല്ല, അധികാരം നിലനിർത്താനായിട്ട് ശ്രമിച്ച ഈ സാമ്രാജ്യത്തിന് യേശുവിൻ്റെ ചൈതന്യം, യേശുവിൻ്റെ സന്ദേശം ഒരിക്കലും സ്വീകാര്യമാവുകയില്ല. അത് കടന്നു വന്നാൽ വാസ്തവത്തിൽ സാമ്രാജ്യം തന്നെ തകരും എന്നവർക്കറിയാം. അതുകൊണ്ടാണ് ബാറബാസിനെയും യേശുവിനെയും അപ്പുറത്തും ഇപ്പുറത്തും നിർത്തിയിട്ട് പീലാത്തോസ് വിധി പറയാൻ ശ്രമിക്കുമ്പോൾ അവസാനം ബാറബാസിനെ വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നത്. ബാറബാസ് ആയുധമെടുത്ത് യുദ്ധം ചെയ്തവനാണ്. അവൻ റോമൻ പടയാളിയെ കൊല ചെയ്തവനാണ്. യേശു ആകട്ടെ ആയുധം ഉറയിലിടാൻ പറഞ്ഞവൻ, സമാധാനം സ്ഥാപിക്കാൻ വന്നവൻ. ഞാൻ സമാധാനം കൊണ്ടുവരുന്നു യേശു പറയുക, സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. പക്ഷേ യേശു കൊണ്ടുവന്ന സമാധാനം ഭിന്നതകൾക്ക് കാരണമായി തീരുകയാണ്. കാരണം ആ സമാധാനം ഹൃദയ പരിവർത്തനത്തിലൂടെ വരേണ്ട സമാധാനമാണ്. യേശുവിൻ്റെ ചൈതന്യം സ്വീകരിക്കാൻ അന്നത്തെ ജനങ്ങൾ നല്ല പങ്ക് തയ്യാറായില്ല. പ്രത്യേകിച്ചും അധികാരമുള്ളവർ യേശുവിനെ തിരസ്കരിച്ചേ മതിയാവും. യേശുവിനെ അവർ കുരിശിത്തറച്ചു കൊന്നു. യേശുവിൻ്റെ അനുയായികൾക്കും അത് തന്നെയാണ് സംഭവിക്കുന്നത്. യേശു മുൻകൂട്ടി പറഞ്ഞിരുന്നു, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ എൻ്റെ ചൈതന്യം സ്വീകരിക്കണം, എൻ്റെ വഴിയെ വരണം. മത്തായി എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ യേശു ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ അവർക്ക് നൽകുന്ന ഉപദേശം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 10:16-18 വാക്യങ്ങൾ. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾ കേൾപ്പിച്ചു കൊടുക്കും. തങ്ങളുടെ സിനഗോഗുകളിൽ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും. നിങ്ങളെന്നെ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടും. അവിടെ അവരുടെയും വിജാതിയരുടെയും മുമ്പാകെ നിങ്ങൾ സാക്ഷ്യം നൽകും. പീഡനങ്ങളിൽ ശാന്തരായി നിന്നുകൊണ്ട് സാക്ഷ്യം നൽകുന്നവർ, സിംഹത്തിൻ്റെയും കരടിയുടെയും മുമ്പിൽ നിർഭയരായി നിൽക്കുന്ന പാവപ്പെട്ട മനുഷ്യർ, അത് കുഞ്ഞുങ്ങളുണ്ട്, വൃദ്ധരുണ്ട്, സ്ത്രീകളുണ്ട്, റോമക്കാരുടെ ക്രൂരമായ വിനോദത്തിനിരയായവർ, അവരാരും ഭയന്നോടിയില്ല, അവരാരും ആയുധമെടുത്ത് യുദ്ധം ചെയ്യാൻ തയ്യാറായതുമില്ല. ആയിരങ്ങളും പതിനായിരങ്ങളും മരിച്ചു വീണു. ഭ്രാന്തനായ നീറോ തൻ്റെ തോട്ടത്തിൽ ക്രിസ്ത്യാനികളെ മരത്തിൽ കെട്ടിയതിന് ശേഷം ആ ക്രിസ്ത്യാനികളുടെ മേൽ ശീല ചുറ്റി, അവിടെ എണ്ണയൊഴിച്ചു വിളക്ക് പോലെ കൊളുത്തി ജീവിക്കുന്ന പന്തങ്ങളായി നിന്ന് ജ്വലിച്ച ക്രൈസ്തവർ, അവിടെയാണ് തുടക്കം. അതിന്നും തുടരും. ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിൽ അത് അക്രമത്തിൻ്റെ പേരിലല്ല, സമൂഹത്തിൻ്റെ തുല്യതയും നീതിയും നിലനിൽക്കണം എന്ന് അവകാശപ്പെടുന്നതിൻ്റെ പേരിലാണ്, മനുഷ്യൻ്റെ മനുഷ്യത്വത്തിലേക്കുള്ള അവബോധം കൊണ്ടുവരുന്നതിൻ്റെ പേരിലാണ് പീഡനമുണ്ടാവുക. അല്ലാതുണ്ടാകുന്ന പീഡനങ്ങൾ ക്രൈസ്തവൻ നേരിടുന്ന മതപീഡനമല്ല, മറ്റെന്തിൻ്റെങ്കിലുമൊക്കെ കാര്യത്തിലായിരിക്കും. അരുതാത്തത് ചെയ്തതിന് ശേഷം, വേണ്ടാത്ത കാര്യം ഇടപെട്ടതിന് ശേഷം നഷ്ടമുണ്ടാകുന്നെങ്കിൽ, ഒറ്റപ്പെടുത്തപ്പെടുന്നെങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്ന പീഡനമാണെന്ന് പറയാനാവില്ല. യേശു പഠിപ്പിച്ചു, നിങ്ങൾ എന്നെ പ്രതി അവഹേളിക്കപ്പെടും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15:18 വാക്യങ്ങൾ ഇപ്രകാരമാണ് പറയുന്നത്: ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നെങ്കിൽ അതിനു മുമ്പേ എന്നെ ദ്വേഷിച്ചു എന്നറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു. ലോകം വെറുക്കുന്നെങ്കിൽ ലോകത്തിൻ്റെതായ മാനദണ്ഡങ്ങൾ സ്വീകരിക്കാത്തത് കൊണ്ടാണ്, ലോകത്തിൻ്റെതായ വഴികൾ തെറ്റാണെന്ന് പഠിപ്പിക്കുന്നതുകൊണ്ടാണ്, സത്യത്തിനും നീതിക്കും സാഹോദര്യത്തിനും വേണ്ടി നിലനിൽക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ വരുന്ന പീഡനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാനാണ് യേശു പറയുക. യേശു ആഹ്വാനം ചെയ്യുന്നത് ആഹ്ലാദിക്കുവിൻ, സന്തോഷിക്കുവിൻ, കുതിച്ചു ചാടുവിൻ, വലിയ സമ്മാനം അടിച്ചതുപോലെ, 10 കോടിയുടെ ലോട്ടറി അടിച്ചതുപോലെയാണ് മരണശിക്ഷയ്ക്ക് വിധിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കേണ്ടത്. കാരണം നിങ്ങൾ എനിക്ക് വേണ്ടിയാണ്, മനുഷ്യപുത്രന് വേണ്ടി, മനുഷ്യപുത്രൻ വിഭാവനം ചെയ്ത ദൈവരാജ്യത്തിനു വേണ്ടി, ഇവിടെ ഉദ്ഘാടനം ചെയ്ത ദൈവരാജ്യത്തിനു വേണ്ടി നിങ്ങൾ പീഡനങ്ങളേൽക്കണം. യോഹന്നാനിലെ സുവിശേഷം 16:2 ഇപ്രകാരം പറയും: അവർ നിങ്ങളെ സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കും, നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു. അവസാനമായിട്ട് പറയും 33:16, 16:33: ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. തികച്ചും വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ് യേശുവിനെ അവതരിപ്പിക്കുക. മറ്റ് യാതൊരു രാഷ്ട്രീയ നേതാക്കന്മാരും ലോക നേതാക്കന്മാരും പറയാത്തതാണിത്. നിങ്ങൾ വിട്ടുകൊടുക്കാൻ സന്നദ്ധമാവണം ജീവൻ പോലും. നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, നിങ്ങൾക്ക് പീഡനമുണ്ടാകും, പക്ഷേ പീഡനങ്ങൾ സന്തോഷിക്കുക, കാരണം അതിലൂടെ ഇവിടെ ദൈവത്തിൻ്റെ രാജ്യം യാഥാർത്ഥ്യമാവുകയാണ്. മരണത്തിനപ്പുറത്തേക്ക് നിങ്ങളെ നയിക്കാൻ എനിക്ക് സാധിക്കും, ഉത്ഥാനത്തിലൂടെ നിത്യമായൊരു ജീവിതത്തിലേക്ക്. ഇവിടെ ഈ ലോകത്തിൽ ക്ലേശങ്ങളുണ്ടാകുമ്പോൾ അത് യേശുവിന് വേണ്ടി, നീതിക്ക് വേണ്ടിയുള്ള ക്ലേശങ്ങളാണെങ്കിൽ സന്തോഷിക്കുക. അപ്പോൾ സുവിശേഷ ഭാഗ്യങ്ങൾ അവസാനത്തേതായിട്ട് യേശു എടുത്ത് പറയുന്നതാണ്, നിങ്ങൾ സന്തോഷിക്കണം, ആഹ്ലാദിച്ച് കുതിച്ച് ചാടണം, കാരണം സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം വലുതായിരിക്കും. ദൈവരാജ്യം നിങ്ങളുടേതാണ്. അപ്പോൾ ദൈവരാജ്യത്തിന് വേണ്ടി പീഡനങ്ങൾ ഏൽക്കാനാണ് യേശു ആഹ്വാനം ചെയ്യുന്നത്. ഇന്നും ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിൽ, ക്രിസ്ത്യാനി എന്നവർ പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇതുകൊണ്ടാണ്. മറ്റു പലരും വെച്ചു പുലർത്തുന്ന ചില മതചിന്തകൾ, വഴിതെറ്റിയ വിഗ്രഹാരാധനയോ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളോ ആയിരിക്കാം. ആ അന്ധവിശ്വാസങ്ങൾ മനുഷ്യന്മാരെ അടിച്ചേൽപ്പിച്ച് അതിലൂടെ മുതലെടുക്കുന്ന ചില രാഷ്ട്രീയ സംവിധാനങ്ങളായിരിക്കാം. യേശുവിനെയും യേശുവിൻ്റെ ചൈതന്യത്തെയും പുറന്തള്ളാനായിട്ട് ശ്രമിക്കുക. യേശുവിൽ വിശ്വസിക്കുകയും ആ ചൈതന്യം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരെ ചുട്ടുകൊല്ലാനും കുത്തിക്കൊല്ലാനും നശിപ്പിക്കാനും ശ്രമിക്കുക. ഭയപ്പെടാതെ മുന്നോട്ട് പോകാനാണ് ക്രിസ്തു ആഹ്വാനം ചെയ്യുന്നത്. ക്രിസ്തുവിൻ്റെ അനുയായികൾ രക്തസാക്ഷികളാണ്. രക്തം ചിന്താൻ, സ്വന്തം രക്തം വിലയായി കൊടുക്കാൻ മടിക്കാത്തവരുമാണ്. യേശുവിൻ്റെ കുരിശിൽ നിന്ന് ആരംഭിച്ച ഈ ക്രൈസ്തവ സമൂഹം മുന്നോട്ട് പോകും. ഈ സാക്ഷ്യം നൽകിക്കൊണ്ട് യേശു അതാണ് ആഹ്വാനം ചെയ്യുക: സന്തോഷിക്കുവിൻ, ആഹ്ലാദിച്ച് കുതിച്ചു ചാടുവിൻ, നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾക്ക് വേണ്ടി നഷ്ടങ്ങളും ക്ലേശങ്ങളും സഹിക്കേണ്ടി വരുമ്പോൾ മനസ്സിടിയാതെ, പരാജയബോധത്തോടെ പിന്മാറാതെ ഉറച്ചു നിൽക്കാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. പീഡനങ്ങൾക്ക് മധ്യത്തിലും സുവിശേഷം പ്രസംഗിക്കുന്ന അങ്ങയുടെ അനുയായികളെ, ശിഷ്യന്മാരെ, മക്കളെ കർത്താവെ അവിടെ തന്നെ കാത്തുകൊള്ളണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര